ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള സമൂഹത്തിനായി ഒരു മികച്ച ലോകം സൃഷ്ടിക്കുന്നതിലുള്ള പ്രതിബദ്ധത G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന്. പാർലമെന്റ് സമ്മേളനം സുഗമമാകുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക കേരളസഭയുടെ 4-ാം പതിപ്പിന് ഇന്ന് സമാപനം. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങി. ഇറ്റലിയിൽ നടന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിക്കിടെ വിവിധ വിഷയങ്ങളിൽ ലോക നേതാക്കളുമായി ചർച്ച നടത്തിയതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ലോകരാജ്യങ്ങളുമായി ചേർന്ന് ആഗോള സമൂഹത്തിനായി ഒരു മികച്ച ലോകം സൃഷ്ടിക്കുന്നതിലുള്ള പ്രതിബദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ ദൃഢമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, യുകെ പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ, യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി എന്നിവരുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ 10-ാം പതിപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധചക്രാസനത്തെക്കുറിച്ചുള്ള വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ആരോഗ്യകരമായ ഹൃദയത്തിനും മെച്ചപ്പെട്ട രക്തപ്രവാഹത്തിനും അർദ്ധചക്രാസനം പരിശീലിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള വീഡിയോയിൽ അർദ്ധചക്രാസനം പരിശീലിക്കുന്നതിന്റെ ഘടകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പാർലമെന്റ് സമ്മേളനം സുഗമമാകുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ എംപിമാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഈ മാസം 24-ാണ് 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ഇരുസഭകളിലെയും രാഷ്ട്രപതിയുടെ അഭിസംബോധന, പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് തുടങ്ങി ഗൌരവമേറിയ വിഷയങ്ങളാൽ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിന് പ്രാധാന്യമേറുന്നതായി ശ്രീ കിരൺ റിജിജു പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഇന്ത്യൻ പാർലമെന്റിന്റെ സമ്പന്നമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കോടതി നടപടികളുടെ വീഡിയോ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. വീഡിയോ കോൺഫറൻസിംഗ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ, ജസ്റ്റിസ് അമിത് ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളെല്ലാം പിൻവലിക്കണമെന്ന് സമൂഹമാധ്യമ കമ്പനികളോടും കോടതി ഉത്തരവിട്ടു. കേസ് July 9 വീണ്ടും പരിഗണിക്കും. ന്യൂഡൽഹിയിലെ ജലദൌർലഭ്യവുമായി ബന്ധപ്പെട്ട് BJP ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജലമന്ത്രി ആതിഷിയുടെ വസതിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. നഗരത്തിലെ ശുദ്ധജല ദൌർലഭ്യം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. കോൺഗ്രസും ഇതേ വിഷയത്തിൽ ഡൽഹിയിലെ 280 ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 1.91 ലക്ഷത്തിലധികം കർഷകരുടെ 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ ഝാർഖണ്ഡ് സർക്കാർ തീരുമാനിച്ചു. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിൽ വായ്പ എഴുതിത്തള്ളുന്നതിനുള്ള നിർദ്ദേശം അവതരിപ്പിക്കാൻ കൃഷിമന്ത്രി ബാദൽ പത്രലേഖ് ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. 2020 മാർച്ച് 31 വരെ കർഷകർ എടുത്ത 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ എഴുതിത്തള്ളുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നതിനായി കുവൈറ്റ് അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പരിക്കേറ്റവരെ സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ട നടപടികൾ ഉറപ്പുവരുത്തുമെന്നും അതിനായി കുവൈറ്റ് ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 176 ഇന്ത്യക്കാരിൽ 45 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇവരുടെ ഭൌതികദേഹങ്ങൾ ഇന്നലെ നാട്ടിലെത്തിച്ചു. ഇതിൽ 23 പേർ മലയാളികളാണ്. 33 പേരാണ് ഇനി ചികിത്സയിലുള്ളതെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ലോക കേരള സഭയുടെ 4 പതിപ്പിന് ഇന്ന് സമാപനം. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കുകയാണ്. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകും. സ്പീക്കർ AN ഷംസീറാണ് സമാപന പ്രസംഗം നടത്തുന്നത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ഇന്നലെയാണ് മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുപ്രീംകോടതി മേൽനോട്ട സമിതിയുടെ സന്ദർശനം പൂർത്തിയായി. സുപ്രീംകോടതി ഉത്തരവനുസരിച്ചുള്ള അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം ഉന്നയിച്ചു. സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സംഘം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 2011 അവസാനമായി വിദഗ്ധ പരിശോധന നടത്തിയത്. അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യക്ഷമത, ഡാമിന്റെ ചലനം, മർദ്ദം മൂലമുള്ള വികാസം എന്നിവ പരിശോധിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ബേബി ഡാമിലെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം തമിഴ്നാട് യോഗത്തിൽ ഉന്നയിച്ചു. എന്നാൽ ഇതിൽ വനം വകുപ്പാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് കേരളം അറിയിച്ചു. മേൽനോട്ട സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. കെ റെയിൽ കേരളത്തിന് ആവശ്യമില്ല എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഒരു പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ടാകണം. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണ്. ഇനിയും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വരുത്താതെയിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടിയുടെയും സ്മൃതി മണ്ഡപത്തിൽ ശ്രീ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന 2024 സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടം നാളെ നടക്കും. രാവിലെ 9:30 മുതൽ 11:30 വരെയും 2:30 മുതൽ 4:30 വരെയുമുള്ള 2 സെഷനുകളായാണ് പരീക്ഷ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 61 കേന്ദ്രങ്ങളിലായി 24,000 പേരാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കണം. പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ ലഭ്യമാക്കാൻ KSRTCയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകരാണ് ഇന്ന് അറഫയിൽ സംഗമിക്കുന്നത്. അറഫ പ്രഭാഷണവും പ്രാർത്ഥനയും കഴിഞ്ഞ് സൂര്യാസ്തമയത്തിന് തൊട്ടുമുൻപ് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് തിരിക്കും. ഇന്ന് അവിടെ വിശ്രമിക്കും. ഇന്ത്യയിൽ നിന്നുള്ള 175,000 തീർത്ഥാടകരാണ് ഹജ്ജിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 140,000 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ വഴിയും 35,000 പേർ സ്വകാര്യ ഓപ്പറേറ്റർമാർ വഴിയുമാണ് പോയത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ കാനഡയെയും ഇംഗ്ലണ്ട് നമീബിയെയും നേരിടും. ഫ്ലോറിഡയിലെ സെൻട്രൽ ബ്രോവാർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8:00 ഇന്ത്യ കാനഡ പോരാട്ടം. രാത്രി 10:30 സർ വിവിയൻ റിച്ചാർഡ്സ് സ്റ്റേഡിയത്തിലാണ് നമീബിയ ഇംഗ്ലണ്ട് മത്സരം. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക നേപ്പാളിനെയും ന്യൂസിലാന്റ് ഉഗാണ്ടയെയും പരാജയപ്പെടുത്തി. അതേസമയം USA സൂപ്പർ 8-ൽ പ്രവേശിച്ചു. അയർലൻഡിനെതിരായുള്ള നിർണായക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ഇത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് USA സൂപ്പർ 8-ലെത്തുന്നത്. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയ്ക്ക് ശേഷം സൂപ്പർ 8-ൽ എത്തുന്ന രണ്ടാമത്തെ ടീമാണ് USA. യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം ആരംഭിക്കും. ഗ്രൂപ്പ് ബിയിൽ രാത്രി 9:30 സ്പെയിൻ ക്രൊയേഷ്യയുമായി ഏറ്റുമുട്ടും. ഗ്രൂപ്പ് ബിയിൽ മറ്റൊരു മത്സരത്തിൽ അൽബേനിയയെ ഇറ്റലി നേരിടും. ഇന്നലെ രാത്രി മ്യൂണിക്കിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനി 5-1 സ്കോട്ട്ലന്റിനെ തകർത്തു. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വിജയമാണ് ഇത്. ടീമുകളെ 6 ഗ്രൂപ്പുകളായി തിരിച്ച യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആകെ 24 രാജ്യങ്ങളാണ് മത്സരിക്കുന്നത്. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 60 രൂപ കൂടി 6,650 രൂപയും പവന് 480 രൂപ വർദ്ധിച്ച് 53,200 രൂപയുമാണ് ഇന്നത്തെ വില. ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചു. പ്രതിവാര വിശ്രമത്തോടൊപ്പം പ്രതിദിന വിശ്രമം നിഷേധിക്കുന്ന നിയമം നടപ്പാക്കില്ല എന്ന നിലപാടിനെതിരെ ഈ മാസം 1 മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സമൂഹത്തിനായി ഒരു മികച്ച ലോകം സൃഷ്ടിക്കുന്നതിനുള്ള പ്രതിബദ്ധത G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന്. പാർലമെന്റ് സമ്മേളനം സുഗമമാകുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക കേരളസഭയുടെ 4-ാം പതിപ്പിന് ഇന്ന് സമാപനം. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ കാനഡയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം വൈകിട്ട് 6:30.